2022 ജൂലൈ 31 ഞായറാഴ്ച. കേരള കൗമുദി ഈ പേപ്പറിന്റെ 3 പേജിൽ നിന്ന് വായിക്കുന്നത് ശ്രീലക്ഷ്മി. കരുവന്നൂരിൽ കൊടുക്കാനുള്ളത് 312 കോടി. വായ്പകളിലെ വ്യാജന്മാർ, സർക്കാരിന് തലവേദന. PH സനൽകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ നിന്ന് തിരുവനന്തപുരം. കരുവന്നൂരിൽ സഹകരണ ബാങ്കിൽ 11,000 പേർക്കായി കൊടുക്കാനുള്ളത് 312.71 കോടി രൂപ. ഇതിനുള്ള പണം കണ്ടെത്തിയാൽ നിക്ഷേപകരുടെ പേരിൽ ബാങ്കുകാർ വ്യാജരേഖ ചമച്ച് വായ്പയെടുത്തത് തിരിച്ചടിയാകും. വായ്പയെടുത്ത വ്യാജന്മാരെയും അല്ലാത്തവരെയും കണ്ടെത്തുകയാണ് പ്രധാന വെല്ലുവിളി. ആരെല്ലാം പറ്റിക്കപ്പെട്ടെന്ന് വ്യക്തമാകാതെ സർക്കാരിന് പണം മടക്കി കൊടുക്കാനാവില്ലെന്നാണ് സൂചന. തട്ടിപ്പിന് ശേഷം ഒരു വർഷമായി ബാങ്കിന്റെ പ്രവർത്തനം സ്തംഭനത്തിലാണ്. വായ്പ വാങ്ങിയവരിൽ നിന്ന് സമാഹരിച്ച 42 കോടി രൂപ ഇതിനകം അത്യാവശ്യക്കാർക്ക് കൊടുത്തെന്നാണ് റിപ്പോർട്ട്. കരുവന്നൂർ ബാങ്കിന്റെ ആസ്തി ഉപയോഗിച്ച് കേരള ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് കടം വീട്ടാനും ശ്രമിച്ചു. എന്നാൽ തിരിച്ചടവ് ഉറപ്പാക്കാത്തതിനെ തുടർന്ന് കേരള ബാങ്കിന് മുന്നിലും നിയമ തടസ്സമുണ്ടായി. അതിനിടെ തൃശൂരിലെ പ്രാഥമിക സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം ഉണ്ടാക്കി 200 കോടി രൂപ സമാഹരിക്കാൻ ശ്രമിച്ചെങ്കിലും നഷ്ടത്തിലായ ബാങ്കിൽ നിക്ഷേപിക്കാൻ സഹകരണ നിയമം അനുവദിച്ചില്ല. മാത്രമല്ല ആശങ്ക മൂലം പല സംഘങ്ങളും ഇതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. പ്രശ്നം സഹകരണ രജിസ്ട്രാറുടെ ഉത്തരവിലൂടെ പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും കൂടുതൽ നിയമക്കുരുക്കുണ്ടാക്കുമെന്ന നിയമവകുപ്പിന്റെ ഉപദേശത്തെ തുടർന്ന് പിന്മാറി. അതേസമയം സഹകരണ വകുപ്പും സംസ്ഥാന സർക്കാരും നിയന്ത്രിക്കുന്ന ഗ്യാരണ്ടി ഫണ്ടിൽ നിന്ന് കരുവന്നൂർ ബാങ്കിന് പണം നൽകാനും ശ്രമിച്ചിരുന്നു. എന്നാൽ അഴിമതിക്കാർക്കെതിരെ ബാങ്ക് അന്വേഷണം നേരിടുന്നതിനാൽ ആ ശ്രമവും പാളി. കൂടാതെ വായ്പയ്ക്ക് മതിയായ രേഖയോ ഈടോ ഇല്ല എന്നതും പ്രശ്നമായി. ഗ്യാരണ്ടി ഫണ്ട് തിരിച്ചു കൊടുക്കേണ്ടതില്ല. ഈ പണത്തിലൂടെ ഒരു നിക്ഷേപകന് പരമാവധി 3 ലക്ഷം രൂപ വരെ നൽകാനാകും. ഇത് 5 ലക്ഷമാക്കാനുള്ള നിയമ ഭേദഗതിക്കും സർക്കാർ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ വായ്പ തിരിച്ചടയ്ക്കാത്ത നിക്ഷേപകന് ഗ്യാരണ്ടി ഫണ്ടിലെ പണം നൽകുന്നതിനും നിയമ തടസ്സമുണ്ട്. കേരള ബാങ്കിൽ നിന്ന് 25 കോടിയും സഹകരണ റിസ്ക് ഫണ്ടിൽ നിന്ന് 10 കോടിയും എടുത്ത് നിക്ഷേപകർക്ക് ആശ്വാസം എത്തിക്കാനുള്ള ശ്രമമാണിപ്പോൾ നടത്തുന്നത്. അതേസമയം കരുവന്നൂർ ബാങ്കിലെ കാലാവധി അവസാനിച്ച സ്ഥിര നിക്ഷേപങ്ങളെക്കുറിച്ച് അറിയിക്കണമെന്ന് സർക്കാരിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. സ്ഥിര നിക്ഷേപം പിൻവലിക്കാൻ എത്ര പേർ അപേക്ഷ നൽകിയിട്ടുണ്ട്, വിഷയത്തിൽ സർക്കാരിന് എന്തൊക്കെ ചെയ്യാനാവും എന്നിവ സംബന്ധിച്ച് വിശദീകരണം നൽകാനാണ് ജസ്റ്റിസ് TR Ravi നിർദ്ദേശിച്ചത്. കരുവന്നൂർ ബാങ്കിൽ നിന്ന് നിക്ഷേപം തിരിച്ചു കിട്ടണമെന്നാവശ്യപ്പെട്ട് തൃശൂർ മാപ്രാണം സ്വദേശികളായ ജോഷി ആന്റണി, സുഷ ജോഷി, മലപ്പുറം അങ്ങാടിപ്പുറം സ്വദേശി ആനിയമ്മ, ഇരിങ്ങാലക്കുട സ്വദേശികളായ ഷീന തോമസ്, ഷാലറ്റ് ആൻഡ് തോമസ് എന്നിവർ നൽകിയ ഹർജി സിംഗിൾ ബെഞ്ച് ഓഗസ്റ്റ് 2 വീണ്ടും പരിഗണിക്കും. ബാങ്കിലെ പ്രതിസന്ധി സർക്കാർ ഗൌരവത്തോടെയാണ് കാണുന്നത് എന്നും ഇത് പരിഹരിക്കാനുള്ള റിവൈവൽ പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുകയാണെന്നും സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ PP Tajuddin വിശദീകരിച്ചു. അതേസമയം 300 കോടിയുടെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിന് ഉന്നത തലത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും അന്വേഷണം CBIക്ക് വിടണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാന ഏജൻസികളുടെ അന്വേഷണത്തിന് കാര്യമായ പുരോഗതിയില്ല. നിക്ഷേപകർ ഒരിക്കലും അനിശ്ചിതത്വത്തിൽ ആകരുത്. നിലവിലുള്ള ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമിൽ നിക്ഷേപം നഷ്ടപ്പെട്ടാൽ 2 ലക്ഷം രൂപ തിരികെ കൊടുക്കാനേ വ്യവസ്ഥയുള്ളൂ. ഈ പരിധി എടുത്തുകളഞ്ഞ് നിക്ഷേപിക്കാനുള്ള മുഴുവൻ തുകയ്ക്കും ഗ്യാരണ്ടി ഉറപ്പാക്കണം. ബാങ്ക് ലിക്വിഡേഷനിലേക്ക് പോകുമ്പോഴേ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം പ്രാബല്യത്തിലാകൂ എന്ന വ്യവസ്ഥയിൽ മാറ്റം വരുത്തുന്നതിനായി ഓർഡിനൻസ് കൊണ്ടുവരാൻ സർക്കാർ തയ്യാറാകണം. സഹകരണ മേഖലയെ സംരക്ഷിക്കുന്നതിന് സർക്കാർ സ്വീകരിക്കുന്ന ക്രിയാത്മക നടപടികളെ പ്രതിപക്ഷം പൂർണ്ണമായും പിന്തുണയ്ക്കുമെന്നും സതീശൻ അറിയിച്ചു. അതേസമയം കരുവന്നൂർ ബാങ്കിൽ സെക്രട്ടറിയുടെയും ഭരണസമിതി അംഗങ്ങളുടെയും നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിച്ചതെന്ന് മുൻ സീനിയർ ഓഫീസറും കേസിലെ 3rd പ്രതിയുമായ CK Jills പറഞ്ഞു. കഴിഞ്ഞ 26 ജിൽസ് ജാമ്യത്തിലിറങ്ങിയത്. 10 വർഷമായി ബാങ്കിന്റെ മേൽനോട്ടത്തിലുള്ള സൂപ്പർ മാർക്കറ്റിന്റെ ചുമതലയിലായിരുന്നു. ബാങ്കിൽ ക്രമക്കേട് നടക്കുന്നതായി തോന്നിയിരുന്നില്ല. സഹകരണ ഓഡിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് തനിക്കെതിരെ കേസെടുത്തത്. കേസിൽപ്പെട്ടത് എങ്ങനെയാണെന്നറിയില്ല. ആരോപണ വിധേയരുമായി വ്യക്തിപരമായി ബന്ധമില്ല. ബ്രാഞ്ച് കമ്മിറ്റി അംഗമായിരുന്നെങ്കിലും സജീവ പാർട്ടി പ്രവർത്തകനല്ലെന്നും ജിൽസ് പറഞ്ഞു. അതേസമയം ഒറ്റപ്പെട്ട സംഭവത്തെ തുടർന്ന് സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാനുള്ള നീക്കം പ്രതിരോധിക്കണമെന്ന് CPM ആവശ്യപ്പെട്ടു. നോട്ട് നിരോധന സാഹചര്യത്തിൽ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചിരുന്നു. ഇപ്പോഴുണ്ടായ പ്രശ്നത്തിൽ ശക്തമായ നടപടി സംസ്ഥാനം സ്വീകരിക്കുകയാണ്. ഒറ്റ പൈസ പോലും നിക്ഷേപകർക്ക് നഷ്ടമാകില്ലെന്നും അവ സർക്കാർ സംരക്ഷിക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട്. പ്രശ്നങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്നും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു.